സമൂഹത്തിലെ രോഗികളെയും മുറിവേറ്റവരെയും ശുശ്രൂഷിക്കുന്ന വെള്ളവസ്ത്രം ധരിച്ച മാലാഖമാരായാണ് നേഴ്സുമാരെ നാം കണക്കാക്കുന്നത്. ആതുര സേവനത്തിനു പുറമെ ലോകത്തെവിടെ പോയാലും ജോലി ലഭിക്കുമെന്ന ഉറപ്പാണ് നേഴ്സിംഗ് രംഗത്തേക്ക് സ്ത്രീകളെയും ഇപ്പോൾ പുരുഷന്മാരെയും ഒരുപോലെ ആകർഷിക്കുന്നതും. നാട്ടിലെ ആശുപത്രി വരാന്തകൾ കയറിയിറങ്ങിയ ശേഷം കൂടുതൽ ജീവിത സൌകര്യങ്ങളും ശമ്പളവും പ്രതീക്ഷിച്ചാണ് നേഴ്സുമാർ വിദേശത്തേക്ക് കുടിയേറുന്നതും. ഇതേ ചിന്താഗതിയോടെ തന്നെയാണ് കോട്ടയം പാറമ്പുഴ സ്വദേശി ആനി വിൻസെന്റും കുടുംബവും സിഡ്നിയിലെത്തിയതും. ഇവിടെ പെൻറ്റിത്തിൽ നിപ്പിയൺ ആശുപത്രിയിൽ ജോലി ചെയ്തു വരികയാണ് സാധാരണ ഒരു മലയാളി നേഴ്സിന്റെ കടമകൾക്കും അപ്പുറത്തേക്ക് ആനിയുടെ മനസ്സും ചിന്തയും ചലിച്ചത്. ഹസൻ എന്ന ബംഗ്ലാദേശി ഡോക്ടറുടെ നേതൃത്വത്തിൽ 2007 കുറച്ച് നേഴ്സുമാരുമായി ബംഗ്ലാദേശിലെ രോഗികളായ കുട്ടികൾക്ക് രൂപീകരിച്ച ഓസി ബംഗ്ലാ സ്മൈൽ എന്ന സംഘടനയിൽ ആനിയും അംഗമായി. വർഷത്തിലൊന്ന് ബംഗ്ലാദേശിലെ മെഹപ്പൂർ എന്ന പട്ടണത്തിലേക്ക് ആനി ഉൾപ്പെടെ 10 പേരടങ്ങുന്ന സംഘം യാത്ര ചെയ്ത് അവിടുത്തെ കഷ്ടതയും ദാരിദ്ര്യവും അനുഭവിക്കുന്ന രോഗബാധിതരായ കുട്ടികൾക്ക് നടത്തിവരുന്ന പ്ലാസ്റ്റിക് സർജറി ഒരു സാധാരണ ആശുപത്രി സേവനത്തിനും അപ്പുറത്താണെന്ന് ആനി പറയുന്നു.
ഇത് നെപ്പിയൻ ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡോക്ടർ ഹസാൻ സർവാർ, പുള്ളി ബംഗ്ലാദേശിയാണ്. ഇപ്പൊ പുള്ളി ഒരു പ്ലാസ്റ്റിക് സർജൻ ആണ്. അന്നേരം ഇവിടുന്ന് പുള്ളി നാട്ടിൽ പോകുമ്പോൾ പുള്ളിയുടെ ഓൺ പൈസയ്ക്ക് പുള്ളി പോയി, പുള്ളിയുടെ ലീവിൽ പുള്ളി തന്നെത്താനെ അവിടെ സർജറി ചെയ്യുമായിരുന്നു. ഇപ്പൊ ഇങ്ങനെയുള്ള പേഷ്യൻസിന് ഇവിടെ അന്നേരം അവിടെ ഉണ്ടല്ലോ. അപ്പൊ ഈ പോസ്റ്റ് ഓപ്പറേറ്റീവ് ചിൽഡ്രൻ ഒക്കെ ഇങ്ങനെ ഈ ക്ലസ് ക്ലിപ്പും ക്ലസ് പാലറ്റ് എന്ന് പറഞ്ഞ എയർവേ, ഒത്തിരി എയർവേ പ്രോബ്ലം വരുന്ന സർജറി, അവിടെ റിക്കവറിയിൽ നോക്കാനൊന്നും നേഴ്സുമാർക്ക് അത്ര സ്കിൽ ഇല്ല. അന്നേരം പേഷ്യന്റ് മരിച്ചു പോകുന്നുണ്ട്, പോസ്റ്റ് ഓപ്പറേറ്റീവ് പേഷ്യൻസ്, ഈ ചൈൽഡ് അല്ലേ, കുപ്പി ചെറിയ പിള്ളേര്. അതുകൊണ്ട് ഇവിടെ പറഞ്ഞു ഇവിടുത്തെ നേഴ്സുമാരെ കൊണ്ടുപോയിട്ട് വേണം അവിടെ ഇനി സർജറി ചെയ്യുന്നുള്ളെന്ന് പറഞ്ഞു. 10 പേരുടെ ഒരു ഗ്രൂപ്പാണിത്. നമുക്ക് അനസ്തെറ്റിസ്റ്റ്, ഇവിടുത്തെ അനസ്തെറ്റിസ്റ്റും വേണം, 2 സർജന്മാരും വേണം. അന്നേരം നമുക്ക് ക്ലിനിക്കലിൽ സ്ക്രബ് നേഴ്സ് ആയിട്ടും സ്കൗട്ട് നേഴ്സ് ആയിട്ടും 3 പേര്, പിന്നെ ഒരു അനസ്തെറ്റിക്, 2 അനസ്തെറ്റിക് നേഴ്സും, 1 റിക്കവറി നേഴ്സും, ഒരു ഫുൾ ഞങ്ങളുടെ ഒരു ടീം ഉണ്ടാക്കി. 6 നേഴ്സസും 2 സർജൻസും 2 അനസ്തെറ്റിസ്റ്റും. അന്നേരം എവറി ടൈമിൽ പോകുമ്പോൾ ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ്, ഞങ്ങളാണ് എല്ലാവരും നോക്കുന്ന. നേരം ഒരു പേഷ്യന്റ് മരിച്ചു പോകാൻ അങ്ങനെയുള്ള ഒരു റിസ്ക് ഇല്ല.
റോട്ടറി ക്ലബ്, ലയൺസ് ക്ലബ് തുടങ്ങിയ സംഘടനകളിൽ നിന്നും സംഭാവനയായി ശസ്ത്രക്രിയയ്ക്കുള്ള പണം ലഭിക്കുന്നുണ്ടെങ്കിലും സ്വന്തം കീശയിൽ നിന്നും വിമാനയാത്രക്കൂലിയും താമസ സൌകര്യത്തിനുള്ള പണവും എടുത്താണ് ആനിയും കൂട്ടരും ബംഗ്ലാദേശിൽ 2 ആഴ്ച ചിലവഴിക്കുന്നത്. ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 150 കുട്ടികളുടെ മുച്ചുണ്ടും പൊള്ളലുമൊക്കെ ശസ്ത്രക്രിയയിലൂടെ സുഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്നത് തനിക്കൊരു വലിയ സന്തോഷവും അനുഭവവുമാണെന്ന് ആനി വിവരിക്കുന്നു.
ഞാൻ എപ്പോഴും ഓർക്കുമായിരുന്നു ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ ചെയ്യണത് നമ്മുടെ സ്കില്ലാണ്, നമ്മുടെ സ്കില്ലും നമ്മുടെ സജ്ജീകരണം. നമ്മളിപ്പോ ഒരു ചാരിറ്റിക്ക് നമ്മളൊരു പൈസ കൊടുക്കുമ്പോ ആ പൈസ അതിലുപയോഗിക്കുന്നുണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇതിപ്പം ഞാൻ എന്റെ സ്കില്ലും കൊടുക്കുന്നു, എന്റെ ഓൺ ഞാനാണ് ആ പേഷ്യൻസിനെ കാണുന്നുണ്ട്, ആ പേഷ്യൻസിനുള്ള ഫീലിംഗ്, നമ്മൾ കൊടുക്കുന്ന ആ കാര്യങ്ങള്. നമ്മളൊരു പൈസ കൊടുക്കുന്നതിന് നമ്മൾ ആൾക്കാരെ കാണുന്നില്ല, ആർക്കാ പൈസ കിട്ടുന്നത്, അവരുടെ ആ ഫീലിങ്സ് നമുക്ക് മനസ്സിലാകുന്നില്ലല്ലോ. ഇത് നമ്മൾ പോയി കാണുവാണ്, ഓരോ പേഷ്യൻസിനും നമ്മുടെ സ്കില്ലും കൊടുത്തു, നമ്മുടെ പൈസയും ഉപയോഗിച്ചു. മീൻസ് എല്ലാം നമ്മളൊരു, നമുക്ക് അവിടെ ചെല്ലുമ്പം നമ്മൾ ചെയ്യുന്നതാണ്, നമ്മൾ ഓൺ ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നും. ഈ പ്രാവശ്യമാണേലും ഒരു കൊച്ച്, 10-12 വയസ്സായ കൊച്ച്, അതെപ്പോഴും ഇങ്ങനെ കണ്ണാടിയിൽ നോക്കി ഇങ്ങനെ സൗന്ദര്യം ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷെ അതിന്റെ കിറി കണ്ടുകഴിഞ്ഞാൽ 2 ബൈലാറ്ററൽ ക്ലഫ് ലിപ്പ് ആയിരുന്നു. ഒത്തിരി ഇതായിട്ട് തോന്നും. പക്ഷെ അത് ചെയ്തു കഴിഞ്ഞിട്ട് ആ കൊച്ച് അനസ്തീസിയെന്ന് റിക്കവറായി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന് കണ്ണാടി കൊടുത്തപ്പോ അതിന് തന്നെ അതിശയമാണ്. അത് കണ്ണാടി താഴെ വയ്ക്കത്തില്ല, എപ്പോഴും നോക്കിക്കൊണ്ടിരുന്നു, എന്റെ ഫേസ് സുന്ദരായെന്നും പറഞ്ഞു.
സ്പോൺസർമാരുടെയും സംഘടനകളുടെയും സംഭാവനകൾക്ക് പുറമെ ട്രിവിയാനൈറ്റ് പോലുള്ള പരിപാടികൾ സംഘടിപ്പിച്ച് 10,000+ ഡോളറുകൾ പിടിച്ചെടുത്താണ് ബംഗ്ലാദേശിലെ നിരാശ്രയരായ പിഞ്ചുകുട്ടികളുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും കണ്ണീരൊപ്പുന്നത്. ഈ സേവനത്തിലൂടെ ലഭിക്കുന്ന സന്തോഷം എത്ര പറഞ്ഞാലും മതിയാവുന്നില്ല ആനിക്ക്.
ഫണ്ട് കിട്ടുന്നത് ഇവിടെ റോട്ടറി ക്ലബ്, പിന്നെ ഞങ്ങൾ ട്രിവിയാനൈറ്റ്, മെയിൻലി കിട്ടുന്നത് ഞങ്ങളുടെ ട്രിവിയാനൈറ്റാണ്. ട്രിവിയാനൈറ്റിൽ ലാസ്റ്റ് ഇയറിൽ ഞങ്ങൾക്ക് $15,000 ഞങ്ങൾ ഇത് ചെയ്തു, ട്രിവിയാനൈറ്റിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടി. പിന്നെ ഇത് നേപ്പിയൻ ലയൺസ് ക്ലബ്, അവരും എല്ലാ വർഷവും അവർ ഏതാണ്ട് $5,000-$6,000 അവരും തരും. പിന്നെ ആൾക്കാർ ഈ ഓരോ കൊച്ചിനെ, ഒരു കൊച്ചിനെ സ്പോൺസർ ചെയ്യുന്നതിന് $200 ആണ്. എന്നുവെച്ചാൽ അത്രയും $200 സ്പെൻഡ് ചെയ്യേണ്ടി വരും ഒരു കൊച്ചിന്റെ സർജറി കംപ്ലീറ്റ് ചെയ്യുന്നതിന്. അന്നേരം ചില ആൾക്കാർ ഒരു കൊച്ചിനെ സ്പോൺസർ ചെയ്യും, എന്നിട്ട് അവർ $200 വെച്ച് തരും. അന്നേരം തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ ആ കൊച്ചിന്റെ പ്രീ ഓപ്പറേറ്റീവ് ഫോട്ടോയും പോസ്റ്റ് ഓപ്പറേറ്റീവ് ഫോട്ടോയും പിന്നെ അതിന്റെ പ്രൊഫൈൽ ഉണ്ടാക്കി അവർക്ക് കൊടുക്കും, ടാക്സ് റെസിപ്റ്റ് കൊടുക്കും, അതെല്ലാം ചെയ്യും. അവരുടെ ആ അമ്മയുടെ ഫീലിംഗ്, ആ കൊച്ചിന് കീറി മുറിഞ്ഞും ക്ലസ് പാലറ്റും ആയിട്ട് അവർക്ക് നമ്മളെ കാണുന്ന ഒരു ദൈവത്തെ പോലെയാ. അവർക്കും ഒന്നും അറിയത്തില്ലല്ലോ ഇതിങ്ങനെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണോ. നമുക്കൊരു പേഷ്യൻസിന് നമ്മുടെ കയ്യിൽ കിട്ടുക കിറി മുറിഞ്ഞ പേഷ്യൻ്റ്, അത് തിരിച്ച് അമ്മയുടെ കയ്യിൽ കൊടുക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ തന്നെ പറയും, കേ സുന്ദരമായി ബച്ച, മീൻസ് അതേപോലെയാണ് അവരുടെ ഫീലിംഗ്. അവർക്ക് ഭയങ്കര സ്നേഹമാണ് ഇങ്ങനെ ഇതുപോലെ ഒരു കാര്യങ്ങൾ ചെയ്ത് കിട്ടുക എന്നത്. നമുക്കും ചിലപ്പോൾ നമുക്ക് അറിയാൻ മേലാത്ത കാര്യം നമുക്ക് ചെയ്ത് കിട്ടുമ്പോൾ ഇത്രയും ഫീലിംഗ് ഉണ്ടാകത്തില്ല. ആ ഫീലിംഗ് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നതല്ലാതെ.
ബംഗ്ലാദേശിലെ ആ ചെറിയ പട്ടണത്തിൽ നഷ്ടമായേക്കാവുന്ന സുഖസൗകര്യങ്ങൾ മൂലം ഇതിൽ നിന്നും പലരും പിന്മാറുമ്പോഴും അവിടുത്തെ ചുരുങ്ങിയ സൗകര്യങ്ങളിൽ ഈ നിരാശ്രയരായ കുട്ടികൾക്കായി സമയവും കഴിവും ചിലവഴിക്കുവാൻ ആനിക്ക് ഒരു മടിയുമില്ല.
അവിടുത്തെ ഈ ഒത്തിരി പോവർട്ടി അല്ലേ, നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കിട്ടുമോ, അങ്ങനെയൊക്കെയുള്ള ഒരു ഇതൊക്കെ ഉണ്ട് ആൾക്കാർക്ക്, ഫീലിംഗ് ഉണ്ട്. ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, അവർക്ക് സ്പൈസി അല്ലാത്ത ഫുഡൊക്കെ നമുക്ക് ഉണ്ടാക്കി തരും, അതൊന്നും വലിയ കാര്യമുള്ള കാര്യമില്ല. അതുകൊണ്ട് ഇപ്പോൾ ഓൾറെഡി ഒരു ഗ്രൂപ്പ് നമ്മൾ ഫോം ചെയ്ത് അടുത്ത ഫെബ്രുവരിയിൽ പോകുന്നുണ്ട്. February 28 അവർ ഫ്ലൈ ചെയ്യുന്നത്.
കരുണ എന്നർത്ഥം വരുന്ന ജിബോൺ മെല എന്ന ആശുപത്രിയും ജിബോൺ ടാരി എന്ന ഒഴുകുന്ന ബോട്ടുമാണ് ആനി ഉൾപ്പെടുന്ന സംഘത്തിന് ഈ ശസ്ത്രക്രിയകൾക്കായി ബംഗ്ലാദേശിൽ ലഭിക്കുന്ന സൗകര്യങ്ങൾ. പേരിൽ കരുണയുണ്ടെങ്കിലും ഇവിടുത്തെ പിഞ്ചോമനകളുടെ ജീവിത സാഹചര്യം അല്പം പോലും കരുണ ലഭിക്കാത്തതാണെന്നതാണ് വാസ്തവം.
1995 ഫ്ലോട്ടിംഗ് ഹോസ്പിറ്റൽ എന്നും പറഞ്ഞ് UK ഡൊണേറ്റ് ചെയ്തതാ ബംഗ്ലാദേശിന്. അതിന്റെ പേര് ജിബോൺ ടാരി എന്നാണ്. ബോട്ട് ഓഫ് ലൈഫ് ഈസ് എ ഫ്ലോട്ടിംഗ് ഹോസ്പിറ്റൽ. അതിങ്ങനെ ഈ ഹോസ്പിറ്റൽ ഇല്ലാത്ത ഓരോരോ ഏരിയയിൽ ഈ റിവർ ബാങ്കിൽ കൊണ്ട് പാർക്ക് ചെയ്യും. എന്നിട്ട് അവർ പിന്നീടാ പറയുന്നത് ഇന്ന സ്ഥലത്താണ് ബോട്ട് പാർക്ക് ചെയ്തിരിക്കുന്നതെന്ന്. പിന്നെ ഞങ്ങൾ പോകുന്നത് ആ ജിബോൺമല ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ മെഹർപൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്, ആ സിറ്റിയാണ്. അത് പോറസ്റ്റ് സിറ്റി ഇൻ ദ വേൾഡ് എന്നാണ് പറയുന്നത്.
തന്റെ ഭർത്താവ് വിൻസെന്റിൽ നിന്നും കുട്ടിയിൽ നിന്നും ലഭിച്ച പ്രോത്സാഹനമാണ് തീർച്ചയായും ആനിയെ ഈ സേവനത്തിന് മുൻകൈ എടുക്കാൻ പ്രേരിപ്പിച്ചതും.
പിന്നെ ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞപ്പോഴത്തേക്കും വിൻസെന്റ് പറഞ്ഞു നീ പൊക്കോളാൻ പറഞ്ഞുള്ള ഒരു പുള്ളിയുടെ കയ്യിൽ നിന്ന് ഒത്തിരി സപ്പോർട്ട് ഉണ്ടായിരുന്നു. കൊച്ചിനും എന്റെ കൊച്ചു ഇപ്പം 16 അവൻ 5 or 11 അവിടെ പുള്ളിക്കും അവർക്ക് കോപ്പ് ചെയ്ത ആളാന്ന് നമ്മൾ വിചാരിക്കുകയല്ലേ, ഓ ഹസ്ബൻഡ് നമ്മൾ ഞാൻ തന്നെ 2 പോയി കഴിഞ്ഞാൽ ഇവരെങ്ങനെ കോപ്പ് ചെയ്യുന്നുള്ളൂ. അന്നേരം അവരുടെ നിന്ന് നമുക്ക് സപ്പോർട്ട് കിട്ടുമ്പോൾ നമുക്ക് പോകാനുള്ള ഒരു, ഞാൻ ഇങ്ങനെ വീട്ടിൽ വന്ന് പറഞ്ഞപ്പോൾ വിൻസെന്റ് പറഞ്ഞു നീ പൊക്കോ അടുത്ത പ്രാവശ്യം പറഞ്ഞു.
ഈ ആതുര സേവനത്തിന്റെ ഒരു ഭാഗമായി മാറാൻ സാധിച്ചത് ഒരു വലിയ അനുഗ്രഹമായാണ് ആനി കാണുന്നത്. ഈ നിരാലംബരായ കുട്ടികളോട് ഇടപഴകിയ ശേഷം തിരിച്ച് ഓസ്ട്രേലിയയിൽ എത്തുമ്പോൾ ഇല്ലായ്മയുടെ വേദന മനസ്സിലാക്കണമെന്ന ഒരു ഗുണപാഠമാണ് ആനിക്കിതിൽ നിന്ന് ലഭിച്ചതും.
എനിക്ക് അങ്ങനെ ഒരു അവസരം കിട്ടിയത് തന്നെ ദൈവാനുഗ്രഹം. എനിക്കിപ്പോ തിരിച്ചു വന്നു കഴിഞ്ഞാൽ പോലും ഞാൻ ഒരു ഡ്രസ്സ് പുതിയത് മേടിക്കണം, ഞാൻ ഓർക്കും ദൈവമേ ഡ്രസ്സ് ഇല്ലാത്ത ആൾക്കാര് ചെരുപ്പില്ല, നമ്മൾ ഒരു ചെരുപ്പിന് വരും 2 മേടിക്കുന്നുണ്ട്. അന്നേരം ഞാൻ ഓർക്കും എന്റെ മനസ്സിൽ വരും ഓ ആ പിള്ളേർക്ക് ഒരു ചെരുപ്പ് പോലും ഇല്ലല്ലോ, നമ്മൾ എന്തിനാ എക്സ്ട്രാ ഒരെണ്ണം മേടിച്ച് പൈസ കളയുന്നേന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ ഒന്നുകൂടെ തോന്നും. ദൈവം ഒരു സാധനം മേടിക്കുമ്പോൾ ഉള്ളതാണല്ലോ അത് ഉപയോഗിച്ചാൽ പോരെ, എന്തിനാ വേറെ പുതിയത് മേടിക്കുന്നേ എന്ന് നമുക്ക് ഒന്നുകൂടെ ചിന്തിക്കാനുള്ള ഒരു അവസരം കൂടെ കാണിച്ചു തന്നുള്ളതാണ്.
മെൽബണിൽ നിന്നും SBS റേഡിയോയ്ക്ക് വേണ്ടി സൽവി മനീഷ്.